ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതന്മാരും ആത്മായരും എന്ന വേർതിരിവില്ല. സഭയിൽ ഓരോ വിശ്വാസിയും ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം പുരോഹിതന്മാരാകുന്നു. അങ്ങനെ ഒരു ആത്മീയ യാഗത്തിനായി നമ്മെ വേർതിരിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവ സന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൽ നാം കണ്ടത് കഷ്ടതയും രക്ഷയുടെ ഭദ്രതയും വിശ്വാസികളിൽ ആനന്ദം ഉളവാക്കുന്നു എന്നത്രേ. കഷ്ടതയും തിരുവചനവും വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉളവാക്കുന്നു എന്നും നാം കണ്ടു. തീർച്ചയായും കഷ്ടങ്ങൾ നേരിടാൻ ആവശ്യമായ ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ നമുക്കുള്ളത്. പത്രോസ് അത് ആവോളം നേരിട്ട വ്യക്തിയാണ്. സൈദ്ധാന്തികമായ ഏതോ പുസ്തകത്തിൽ നിന്നും വായിച്ചു പഠിച്ചിട്ട് അവൻ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയല്ല. അവൻ നമ്മോട് പറയുന്നത് നമ്മിൽ ആനന്ദം ഉളവാക്കാനും വിശുദ്ധീകരണം ഉളവാക്കാനും അതിന് കഴിയുമെന്നത്രേ. തീർച്ചയായും ഈ പഠനം കഷ്ടതകളോടുള്ള താങ്കളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും അത് അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനായി തീർച്ചയായും ദൈവം താങ്കളെ കൂടുതൽ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ അനുഭവങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കരുതേ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 2, 3, 4 അധ്യായങ്ങളിലെ വിഷയം വിശുദ്ധന്മാരുടെ കഷ്ടതകളും ക്രിസ്തുവിൻ്റെ കഷ്ടതയുമാണ്. ഈ 3 അധ്യായങ്ങളിലൂടെ വിശ്വാസികളുടെ ജീവിതങ്ങളിൽ കഷ്ടത എന്താണ് നിർവഹിക്കുന്നത് എന്ന് നാം കാണുന്നതാണ്. 2 അധ്യായത്തിൽ കഷ്ടത വേർപാടുളവാക്കുന്നു. 3 അധ്യായത്തിൽ കഷ്ടത ക്രിസ്തീയ സ്വഭാവമുളവാക്കുന്നു. 4 അധ്യായത്തിൽ കഷ്ടത ദൈവഹിതത്തോടനുസരണമുളവാക്കുന്നു എന്ന് നാം കാണും. 2 അധ്യായത്തിലെ വിഷയം കഷ്ടത വേർപാട് ഉളവാക്കുന്നു എന്നത് അത്രേ എന്ന് ഞാൻ പറഞ്ഞല്ലോ. വേർപാടിനെക്കുറിച്ച് അഥവാ കർത്താവിനായി ജീവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിൽ അങ്ങേയറ്റം ഞാൻ ഉദ്ദേശിച്ചത് എക്സ്ട്രീമായി അത്യന്തമായ 2 കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഏത് സ്വീകരിച്ചാലും അതിൽ ഒരു അപകടമുണ്ട്. വളരെ സമതുലിത ഈ കാര്യത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അവ രണ്ടും തിരുവചനത്തിൻ്റെ പഠിപ്പിക്കലിൽ നിന്നും അന്യമായതാണ്. രണ്ടറ്റത്തേക്ക് പോയാലും ഏതൊരു കാര്യത്തിലും അങ്ങനെയാണല്ലോ. സമതുലിത വളരെ ആവശ്യമാണ്. അനുരഞ്ജനമല്ല, വിട്ടുവീഴ്ച മനോഭാവവുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെയോ സമതുലിത. ഇവിടെ ഈ 2 ആശയഗതികളിൽ ഒരു വിഭാഗം ചിന്തിക്കുന്നത് മനുഷ്യപ്രകൃതിക്ക് കേവലം ആവശ്യമായിരിക്കുന്നത് ഒരു പുതിയ ദിശയാണ്. അതിനൊരു ഉദ്ദേശവും അല്പം നവീകരണവും നൽകേണ്ടത് ആവശ്യമായിരിക്കുന്നു, അത്രമാത്രം. ഈ ചിന്താഗതി പിടിച്ചിരിക്കുന്നവർ വിശ്വസിക്കുന്നത് മനുഷ്യപ്രകൃതിയിൽ യാതൊരു തെറ്റുമില്ലാത്തതിനാൽ വ്യക്തിയെ അവൻ്റെ വിസ്മയകരമായ ശക്തിയിലേക്കും ബുദ്ധിയിലേക്കും ധാർമ്മിക സ്വഭാവത്തിലേക്കും ഒന്ന് ഉണർത്തുകയേ വേണ്ടൂ എന്നത്രേ. അപ്പോൾ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പ്രാപ്തരാകും എന്നവർ ചിന്തിക്കുന്നു. ക്രൈസ്തവ ജീവിതം ജീവിക്കുക അഥവാ വേർപാട് ജീവിതം നയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണിത്, ഒരു അറ്റം. ഈ അത്യന്തമായ കാഴ്ചപ്പാടുകളിൽ 2ാമത്തേത് എന്താണെന്നോ, മറ്റേ അറ്റം, ഒരാൾ വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ അയാൾക്ക് പ്രകൃത്യാതീതമായ ചിലത് ലഭിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ അതിനുശേഷം ചെയ്യേണ്ടതൊക്കെയും ദൈവം അയാളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നു. അയാൾ കേവലം ഒരരികിൽ ഇരിക്കുക മാത്രം ചെയ്യുന്നു. എങ്ങും തുടരുത്, പിടിക്കരുത്, ചിരിക്കരുത്, മറ്റുള്ളവരെ കാണുമ്പം വളരെ ഗൗരവമായിരിക്കണം. ഈ ചിന്താഗതിയുള്ളവർ വളരെ ഭക്തിഭാവം നടിക്കും. എന്നെ സംബന്ധിച്ച് ഇവർ വീർത്തിരിക്കുന്ന തവളയെപ്പോലെയാണ്. കണ്ടിട്ടുണ്ടോ? അതങ്ങനെ വീർത്തിരിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? അവർ ഒരിക്കലും സ്നേഹിക്കുന്ന അച്ചടക്കമുള്ള സാധാരണ ക്രിസ്തുവിശ്വാസികളായി വളരുകയോ വികാസം പ്രാപിക്കുകയോ പക്വത വന്നവരായി എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ 2ാം അധ്യായം വളരെ വ്യക്തമായി വെളിപ്പെടുത്താൻ പോകുന്നത് പുതുജനനത്താൽ അതെ, അഴിഞ്ഞു പോകാത്ത വിത്തായ ദൈവവചനത്താലുള്ള വീണ്ടും ജനനത്താൽ നമുക്കൊരു പുതിയ പ്രകൃതിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ പുതിയ പ്രകൃതിയിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു എന്നത്രേ. നാം കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്ന ഒരുവനുമായുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ശിമോൻ പത്രോസ് അവനെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും താങ്കളും ഞാനും അവനെ നേരിൽ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവൻ അവനെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരാൻ കഴിയും. അങ്ങനെ നാം ആ വഴിക്ക് അവനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ വീണ്ടും ജനിച്ച ആ സന്ദർഭം എത്ര മധുരതരവും ആശ്ചര്യകരവുമായിരുന്നു എന്ന് താങ്കൾ ഓർക്കുന്നുണ്ടോ? കൊരിന്തിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതി, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന്. കൊരിന്തിലെ വിശ്വാസികൾ വളരെ വിഷയാസക്തരായി തീർന്നിട്ടുണ്ടായിരുന്നു. അവർ ദുർനടപ്പിൽ പെട്ടുപോയിരുന്നു. ക്രിസ്തുവിനോടുള്ള അവരുടെ ആദ്യ സ്നേഹം, അതെ, ആ മധുവിധുകാലത്തെ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരുന്നു. ബാബിലോന്യ പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി ഇസ്രായേൽ ജനത്തോട് ദൈവം ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവ് 2:2, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. മിസ്രൈമിൽ നിന്നും ആദ്യം പുറപ്പെട്ടു വന്ന് ചെങ്കടൽ മുറിച്ച് കടന്നപ്പോൾ ഇസ്രായേൽ ജനം ആ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. അവർ അന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടൊരു ഗാനം പാടി. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്നിങ്ങനെ അവർ ആർത്തുപാടി. പുറപ്പാട് 15:1 നാം അത് വായിക്കുന്നു. എന്നിട്ടും അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പായിരുന്നു അവർ ദൈവത്തിനു മുമ്പിൽ പരാതി പറച്ചിൽ തുടങ്ങിയത്. ദൈവം അത് ഓർക്കുന്നു. പ്രിയ സുഹൃത്തെ, യഥാർത്ഥ വേർപാട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് താങ്കൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്മേലത്രേ. ഇന്ന് താങ്കൾക്കൊരു പുതിയ പ്രകൃതിയുണ്ട്. ഇന്ന് താങ്കൾ ക്രിസ്തുവുമായി സ്നേഹത്തിലായിരിക്കുന്നു. താങ്കൾക്ക് അവനോടുള്ള സ്നേഹം അവനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം താങ്കളിൽ ഉളവാക്കുന്നു. തീർച്ചയായും താങ്കൾ ക്രിസ്തുയേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിഷ്ടമുള്ളത് മാത്രം ചെയ്യുവാനും അവനിഷ്ടമില്ലാത്തതൊക്കെയും ഉപേക്ഷിക്കുവാനും താങ്കൾ തയ്യാറായിരിക്കും അല്ലേ? ജനങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവോദ്ദേശത്തിലെ പ്രധാന ലക്ഷ്യം അവർ ന്യായവിധിയിൽ നിന്നും അഗ്നി നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നത് മാത്രമല്ല, പിന്നെയോ ഈ വർത്തമാനകാലത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതുമത്രേ. ക്രമേണ സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് വേണ്ടിയും അത്രേ അവൻ അവരെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രൂശിന്മേൽ വെച്ചുള്ള ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ദൈവത്തിനും നമ്മുടെ ആത്മാക്കൾക്കും ഇടയിൽ പാപമുയർത്തിയ ഓരോ ചോദ്യത്തിനും കണക്ക് തീർത്തിരിക്കുന്നു. ദൈവമഹത്വത്താൽ നമ്മുടെ ഭാവി വളരെ തിളക്കമേറിയതായിരിക്കുന്നു. അതുമാത്രമല്ല, നാം ഇപ്പോൾ വീണ്ടെടുപ്പ് വേലയുടെ മൂല്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടും ഇരിക്കുന്നു. നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ഇനി ആർക്കും, അതെ, സാത്താന് പോലും അത് മാറ്റം വരുത്തുവാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും എൻ്റെ പ്രിയ സുഹൃത്തെ, ഈ ഭൂമിയിൽ ഇന്ന് നാം ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതാണ്? കർത്താവായ യേശുക്രിസ്തുവുമായും നമ്മുടെ കൂട്ടായ്മയിലുള്ളവരുമായും സഹപ്രവർത്തകരുമായും അയൽക്കാരുമായിട്ടുമൊക്കെയുള്ള നമ്മുടെ ബന്ധം എങ്ങനെയിരിക്കുന്നു? 2 വരുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കാം. 1:2 വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നോക്കുക, നമുക്ക് വേണ്ടി സകലതും ദൈവം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നാം തന്നെ ചെയ്യേണ്ടതിനായി അവൻ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുതന്നിട്ടുണ്ട്. ഒന്നാമതായും ചില കാര്യങ്ങൾ നാം തന്നെ നീക്കിക്കളയേണ്ടതുണ്ട്. എഫസോസിലെ വിശ്വാസികൾക്കുള്ള ലേഖനത്തിൽ പൗലോസ് എഴുതി, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എന്ന്. തുടർന്ന് FS 4:25 പൗലോസ് പറയുന്ന, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ എന്ന്. കൊരിന്ത്യർക്ക് ഇത് വിശദീകരിക്കാൻ പൗലോസ് വ്യത്യസ്തമായൊരു ചിത്രം ഉപയോഗിക്കുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്ന് 1 Corinthians 5:7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇസ്രായേലിയൻ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും ആചരിച്ചപ്പോൾ അവൻ പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചില്ല. അതായത് അവൻ മുമ്പ് ജീവിച്ചു വന്നതുപോലുള്ള അതേ ജീവിതത്തിൽ അവൻ തുടർന്നില്ല എന്നാണ് അതർത്ഥം. അവൻ ഒരു വ്യത്യസ്ത സ്ഥാനത്ത് വ്യത്യസ്തമായ അപ്പം കൊണ്ട് പോഷിപ്പിക്കപ്പെടുകയായിരുന്നു. അത് അവൻ്റെ വളർച്ചയുടെ ഒരു മാർഗമായിരുന്നു, അല്ലെങ്കിൽ മുഖാന്തരമായിരുന്നു. പൗലോസ് ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്ന കൊരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്, പുളിപ്പ് എന്ന ആലങ്കാരികമായി സൂചിപ്പിക്കുന്ന ദുഷ്ടതയും തിന്മയും അവരുടെ ജീവിതങ്ങളിൽ നിന്ന് നീക്കിക്കളയണമെന്ന്. നോക്കുക, നാം ഈ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണരാകുന്നില്ല. കാരണം നമുക്കെപ്പോഴും ആ പഴയ പ്രകൃതിയുണ്ട്. നാം പുതിയൊരു പ്രകൃതി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് മനോഭാവത്തോടും സംസാരത്തോടും ബന്ധപ്പെട്ട 5 പാപങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ട് അവയെ നീക്കിക്കളയുവാൻ പത്രോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അവ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമതായി, സകല ദുഷ്ടതയും. എന്താണ് ദുഷ്ടത? അതിനുള്ള നല്ല നിർവചനവുമായി ഞാൻ കണ്ടത് ഘനീഭവിച്ച കോപം, ഹൃദയത്തിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന കോപം, ഉള്ളിൽ ക്ഷമയില്ലാത്ത ഒരു ആത്മാവുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഹൃദയത്തിൽ കയ്പും തോളിൽ ഭാരവും വഹിക്കുകയാണോ? താങ്കൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നതിനെക്കുറിച്ചും സ്നേഹിക്കുന്ന യേശുവിനെക്കുറിച്ചും സാക്ഷിക്കുന്നു എങ്കിൽ കൂടിയും ഹൃദയത്തിൽ താങ്കൾക്ക് ദുഷ്ടത, അതെ, ഉറഞ്ഞുകൂടിയ കോപം ഒളിച്ചു വയ്ക്കാൻ കഴിയും. താങ്കളുടെ ചുറ്റും കൂടുന്ന ആർക്കും അത് തിരിച്ചറിയാനും കഴിയാതിരുന്നേക്കാം. രണ്ടാമതായി, എല്ലാ ചതിവും, ആരോടെങ്കിലും ഒപ്പമെത്താനോ ആരിലെങ്കിലും മതിപ്പുളവാക്കുവാനോ ഉള്ള പരിശ്രമത്തെ അതിനുപയോഗിക്കുന്ന കൗശലമാണ് ചതിവ്. സഭയ്ക്ക് വേണ്ടി വളരെ ഔദാര്യപൂർവ്വം നൽകുന്നവരാണ് എന്ന് തങ്ങളെ തന്നെ കാണിക്കേണ്ടതിനായി ശ്രമിച്ചപ്പോൾ അനന്യാസും സഫീറയും ചതിവ് ഉപയോഗിച്ചു. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും താങ്കൾക്കുമുള്ള ആ പഴയ പ്രകൃതി ആകുന്നു ഇവിടെ പറയുന്നത്. അന്നത്തെ പോലെ ചതി ഇന്ന് തൽക്ഷണം പിടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സഭകളിൽ ചതിയന്മാർ വളരെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. JB Lightfoot എന്ന വേദപണ്ഡിതൻ ഇതിനെ വിളിക്കുന്നത് മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന ചായ്വുള്ള ദുഷ്ടതയുള്ള പ്രകൃതി എന്നത്രേ. ഇനി മൂന്നാമത്തെ വിഷയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാജഭാവം. ഭക്തിയും സ്നേഹവും നടിക്കുന്നതാണ് വ്യാജഭാവം. അതായത് യഥാർത്ഥത്തിൽ തങ്ങളല്ലാത്തതിനെ തങ്ങളാകുന്നു എന്ന് ഭാവിക്കുക. നാലാമതായി, അസൂയ. അസൂയ എന്നത് മറ്റുള്ളവരുടെ ഉയർച്ചയിലും അനുഗ്രഹത്തിലുമുള്ള അസഹിഷ്ണുതയാണ്. അഞ്ചാമതായി, എല്ലാ നുണയും എന്ന് വെച്ചാൽ ദോഷകരമായ സംസാരം, അതായത് അപവാദം പറച്ചിൽ, പരദൂഷണ പരത്തൽ, ഏഷണി. വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ഇവയൊക്കെയും കളഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന്. വിശക്കുന്ന ഒരു കൊച്ചുകുട്ടി പാൽകുപ്പിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ ഒരു വിശ്വാസി ദൈവവചനത്തിനായി ദാഹിക്കേണ്ടിയിരിക്കുന്നു, വാഞ്ചിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവവചനത്തിനായി ഒരു വിശപ്പില്ലാതെ താങ്കൾ ഒരിക്കലും കൃപയിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയില്ല. ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയായി താങ്കൾ വികാസം പ്രാപിക്കുവാൻ വേണ്ടത് ദൈവവചനമാണ്. താങ്കൾ എപ്പോഴും ആ ശൈശവത്തിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥ താങ്കൾക്ക് ഊഹിക്കാമല്ലോ. ഒരു കൊച്ചുകുട്ടിയും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തിയും രണ്ടുപേരും മനുഷ്യർ തന്നെയാകുന്നു. എന്നാൽ അവർ വളർച്ചയുടെ വ്യത്യസ്ത അവസ്ഥകളിലും വികാസത്തിലുമാകുന്നു എന്ന് നാം ഓർക്കണം. ആ കൊച്ചുകുട്ടി വളർന്ന് ഒരു വളർച്ചയെത്തിയ മനുഷ്യനാകാൻ അതിന് പാൽ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ വളരുക? ദൈവവചനം പഠിക്കുന്നതിലൂടെ അവൻ വളരുന്നു. ദൈവവചനത്തെ കൂടാതെ ഒരു വിശ്വാസി ഒരിക്കലും ആത്മീയമായി വളരുന്നില്ല. പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഒന്നും വചന പഠനത്തിന് പകരമാകില്ല എന്നോർക്കണം. ഇവിടെ ഓർക്കണം, വചനമെന്ന മായമില്ലാത്ത പാൽ, ഇത് സമ്പൂർണ്ണ ദൈവവചനത്തെയാണ് അർത്ഥമാക്കുന്നത് എന്നത്രേ എൻ്റെ ബോധ്യം. ആശ്വാസത്തിന് വേണ്ടി ദൈവവചനത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ വാക്യങ്ങൾ മാത്രം എടുക്കുന്നതിനാൽ നാം ആത്മീയമായി വളരില്ല. വളർച്ചയ്ക്കായി മുഴുവൻ ദൈവവചനവും നമുക്കാവശ്യമാണ്. ചിലരുടെ വേദപുസ്തകം നോക്കിയാൽ വളരെ പഴയതും പുതിയതുമായ രണ്ട് പുസ്തകങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന് തോന്നും. കണ്ടിട്ടില്ലേ അങ്ങനെ? ആ സങ്കീർത്തനങ്ങളുടെ ഭാഗം നോക്കിയാൽ ആ പുസ്തകത്തിനൊരു 25 വർഷത്തെ പഴക്കം പറയും. എന്നാൽ അതേ പുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ തുറന്നാൽ ഇന്നലെ പുസ്തകശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നും. ഏതായാലും താങ്കളുടെ പുസ്തകം അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. പ്രിയ സുഹൃത്തെ, നമുക്കൊരു സമ്പൂർണമായ സമീകൃതമായ ഭക്ഷണക്രമം വേണം. തീർച്ചയായും നാം അത് ആരംഭിക്കുന്നത് പാൽ കുടിച്ചുകൊണ്ടാണ്. തുടർന്ന് കട്ടിയായ ആഹാരം കഴിക്കുന്നു. സമ്പൂർണ്ണ ദൈവവചനത്തിൽ നിന്നും താങ്കൾക്കാവശ്യമായ എല്ലാ ആത്മീയ പോഷകങ്ങളും ലഭിക്കുന്നതാണ്. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നോക്കുക, രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ ദൈവവചനത്തിനുള്ള വിശപ്പോടെ ഒരു ശിശു ജനിക്കുകയാണ്. പിറന്നു വീണ ഒരു ശിശു പാൽ കുടിക്കാൻ ആരംഭിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള ആത്മീയ ശിശുക്കൾക്ക് ദൈവവചനം എങ്ങനെ ഉള്ളിലാക്കാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ കർമ്മപരിപാടികൾ ആവശ്യമാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള കർമ്മപരിപാടികൾക്ക് പകരം അവർക്ക് പോഷണത്തിനായി നാം ദൈവവചനം കൊടുക്കുകയത്ര വേണ്ടത്. ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓടിച്ചിട്ട് പിടിച്ചൊരു ബൈബിൾ ക്ലാസ്സിൽ ഇരുത്തേണ്ട ആവശ്യമില്ല എന്നത്ര. ആ വ്യക്തി വീണ്ടും ജനിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവവചനത്തിനായി വിശപ്പുള്ളവനായിരിക്കും, വിശപ്പുള്ളവളായിരിക്കും. അത് ലഭിക്കുന്നിടത്തേക്ക് അയാൾ വാഞ്ചയോടെ വന്നെത്തും. അദ്ദേഹം അതേക്കുറിച്ച് ഒന്നറിഞ്ഞാൽ മാത്രം മതി. ഇന്ന് മനുഷ്യനെ ആകർഷിക്കുവാൻ എന്തെല്ലാം വേലകളാണ് കാണിക്കുന്നത്, എന്നിട്ട് കിട്ടുമോ? അപ്പോൾ എന്താണ് യഥാർത്ഥ വേർപാട്? ഇത് നാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ വേർപാട് ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുമുള്ള വേർപാടാണ്. തങ്ങൾ ലോകത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന അനേകം ക്രൈസ്തവരുണ്ട്. അല്ല, നാം ആ ചിന്താഗതിയുള്ളവരാണോ? ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ. നാം ഈ ലോകക്കാർ അല്ലെങ്കിൽ കൂടിയും ഈ ലോകത്തിൽ ജീവിക്കണം. എന്നാൽ നാം എങ്ങനെ വേർപാട് കാണിക്കണമെന്ന് പത്രോസ് ഇവിടെ പറയുകയാണ്. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഈ വക കാര്യങ്ങളിൽ നിന്നും നാം വേർപെട്ട് ജീവിക്കണം. നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത്തരത്തിലുള്ള വേർപാട് നമ്മിൽ ഉളവാക്കുവാൻ സാധിക്കൂ. ഞാനും താങ്കളും ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും നുണയും വിട്ടുകളയുവാൻ തയ്യാറാകുന്നതുവരെ നാം ഒരിക്കലും ക്രിസ്തീയ പക്വതയിലേക്ക് വളരുകയില്ല. നാലാം വാക്യം കൂടി നമുക്ക് നോക്കാം. മനുഷ്യർ തല്ലിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. ബേത്ലഹേമിലെ ഒരു കൊച്ചു കുട്ടിയുടെ അടുക്കലേക്കല്ല നാം വരുന്നത്. നാം ശിശുക്കൾ എന്ന പോലെ ഒരു ജീവനുള്ള കല്ലിനടുത്തേക്കത്രേ വരുന്നത്. ആ ജീവനുള്ള കല്ല് ക്രിസ്തുവാകുന്നു. ശിമോൻ പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16:18 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. ജീവനുള്ള കല്ല് താനല്ല, പിന്നെയോ ജീവനുള്ള ആ കല്ല് കർത്താവായ യേശു ക്രിസ്തു തന്നെ ആകുന്നു എന്ന് പത്രോസ് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 21:42-44 വാക്യങ്ങളിൽ കർത്താവ് തന്നെ തന്നെ പാറയായി പിന്നെയും സൂചിപ്പിച്ചിട്ടുണ്ട്. 42 സങ്കീർത്തനം 118 നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. 44 യേശു പറഞ്ഞത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്നത്രേ. സഭയുടെ അടിസ്ഥാന ശില കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ആ ശില ഇന്നും അവൻ തന്നെയാണ്. പൗലോസ് എഴുതിയത്, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്നത്രേ. താങ്കളൊരു പാപിയായി വന്ന് ആ കല്ലിന്മേൽ വീഴുമ്പോൾ താങ്കൾ തകർക്കപ്പെടുന്നു. എന്നിരുന്നാലും താങ്കളുടെ തകർച്ചയിൽ ആ കല്ല് താങ്കൾക്കൊരു അടിസ്ഥാനമാകുന്നു. അതാകുന്നു താങ്കളുടെ രക്ഷ. താങ്കളെ അവൻ വീണ്ടെടുക്കുന്നു. എന്നിരുന്നാലും താങ്കൾ ആ കല്ലിനെ തള്ളിക്കളയുന്നു എങ്കിൽ താങ്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ദാനിയൽ തൻ്റെ ദർശനത്തിൽ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളയുന്നത് കാണുന്നുണ്ട്. ദാനിയൽ 2:34. അതാകുന്നു ഈ ഭൂമിയെ അടിച്ച് തകർക്കാൻ വരുന്ന ന്യായവിധിയുടെ കല്ല്. ഈ കല്ല് ക്രിസ്തുവിനെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്. അവൻ ഈ ഭൂമിയുടെ ന്യായവിധിയുടെ കല്ലുകൂടിയായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എത്ര മനോഹരമായൊരു ചിത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ? 5 ഇതാ വളരെ ആശ്ചര്യകരമായ ചിലതുകൂടി പറഞ്ഞിരിക്കുന്നു. 5 നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മിക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, എങ്ങനെയാണ് നാം ജീവനുള്ള കല്ലുകളായത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. 1:23 അതാണല്ലോ നാം വായിച്ചത്. അങ്ങനെ നാമും ജീവനുള്ള കല്ലുകളായി. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗ്രഹമായി പണിയപ്പെടുന്നു. പത്രോസിൻ്റെ ആ ഏറ്റുപറച്ചിൽ താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. കർത്താവിനോട് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണം എന്നത്രേ. ഫലത്തിൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞത്, നീ ഒരു ചെറിയ കല്ലാകാൻ പോകുന്നു, ഒരു ചരൽക്കല്ല്, എന്നാൽ അടിസ്ഥാന ശിലയായി എന്നിൽ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തു ആകുന്നു അടിസ്ഥാന ശില. പത്രോസ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയെന്ന് നമുക്കറിയാം. കാരണം അവൻ പറഞ്ഞത്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗ്രഹമായി പണിയപ്പെടുന്നു എന്നത്രേ. ശിമോൻ പത്രോസ് ആ കൊച്ചു കല്ലുകളിൽ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ താങ്കളും അവയിൽ ഒരു കൊച്ചു കല്ലാകുന്നു, ഞാനും അവയിൽ ഒരു കല്ലാകുന്നു. അവ ആ ആത്മിക ഗ്രഹത്തിൽ പണിയപ്പെട്ടിരിക്കുന്നു. നാം വീണ്ടും ജനിച്ചപ്പോൾ, അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ആ മന്ദിരത്തിൽ നാം ചേർത്ത് പണിയപ്പെടുന്നു. എഫ് എസ് ലേഖനത്തിലേക്ക് നാം തിരിയുന്നുവെങ്കിൽ പൗലോസും കെട്ടിടത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നതായി കാണാം. Ephesians 2:19-22 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കാട്ടെ. ഇന്ന് ദൈവം ഒരു ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്, ഒരു ജീവനുള്ള ആലയം. പാപി എന്ന് സ്വയം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ മേൽ വീണ് കരുണയ്ക്കായി അവനിൽ ആശ്രയിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. അവനവരെ താൻ തന്നെ അടിസ്ഥാനമായിരിക്കുന്ന ജീവനുള്ള ആലയത്തിൽ ചേർത്ത് പണിയുന്നു. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്ന് നാം വായിച്ചല്ലോ. ഈ ലേഖനം നമുക്ക് തരുന്ന മറ്റൊരു ചിത്രം വിശുദ്ധ പുരോഹിതവർഗത്തിൻ്റേതാണ്. എല്ലാ വിശ്വാസികളും ജീവനുള്ള കല്ലുകളാകുന്നു, എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാകുന്നു. നാം ഒരു വിശുദ്ധ പുരോഹിതവർഗമാകുന്നു. പിന്നീട് പത്രോസ് ഇതിനെ വിളിക്കുന്നത് രാജകീയ പുരോഹിതവർഗം എന്നത്രേ. പുരോഹിതർ എന്ന നിലയിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതന്മാരും ആത്മായരും എന്ന വേർതിരിവില്ല. സഭയിൽ ഓരോ വിശ്വാസിയും ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം പുരോഹിതന്മാരാകുന്നു. അങ്ങനെയൊരു ആത്മീയ യാഗത്തിനായി നമ്മെ വേർതിരിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ധൈര്യപൂർവം ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു ചെല്ലുവാനുള്ള അവകാശം താങ്കൾക്കുണ്ട്. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉയരത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ആത്മീക യാഗം കഴിക്കുവാനായി അഭിഷിക്തരായ പുരോഹിതന്മാരാകുന്നു. അവൻ നമുക്കായി ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നമുക്കവന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം. താങ്കൾക്കുള്ള സമയം, താലന്തുകൾ, പണം, സാധ്യതകൾ, ഇവയൊക്കെയും ആത്മീയ യാഗമായി നൽകാൻ കഴിയും. താങ്കൾക്ക് താങ്കളെ തന്നെയും ദൈവത്തിന് നൽകുവാൻ കഴിയും. അതൊരു ആത്മീക യാഗമാകുന്നു. ദൈവത്തിന് പ്രസാദമായ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, വചനത്തിലെ അത്ഭുതമാർന്ന സത്യങ്ങളെ തിരിച്ചറിയുവാൻ വീണ്ടും നീ ഞങ്ങൾക്കിന്ന് തന്ന അവസരത്തിനായി സ്തോത്രം. കേട്ട വചനങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ, അതിൽ ധൈര്യപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ദൈവകൃപയോടെ ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി, ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. പ്രതികൂല